अब पूरी फैमिली एक साथ श्री राम कथा का आनंद ले सकती है सिर्फ चाइम्स मोबाइल ऐप पर। जानिए श्री राम के बचपन से लेकर दशानन वध तक का सफर। सरल रामायण घर के सभी सदस्यों के लिए। आज ही डाउनलोड करें चाइम्स मोबाइल ऐप एप्पल या गूगल प्ले स्टोर से।
चंद्र ने शबित चका था। ഒരിക്കൽ എല്ലാ ദേവീദേവന്മാരും കൈലാസപർവ്വതത്തിൽ മഹാദേവന്റെയും പാർവതീദേവിയുടെയും ദർശനത്തിനായി എത്തി. അത്തരമൊരു സാഹചര്യത്തിൽ നാരദമുനി പരമശിവന് ദിവ്യമായ ഒരു ഫലം നൽകി. ബാലഗണേശനും ജ്യേഷ്ഠനായ കാർത്തികേയനും സമീപത്തുണ്ടായിരുന്നു. മഹാദേവൻ തൻ്റെ രണ്ട് പുത്രന്മാരിൽ ഒരാൾക്ക് ഈ പഴം നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ മഹാദേവൻ പാർവതീദേവിയോട് ചോദിക്കുമ്പോഴെല്ലാം പാർവതീദേവി ആ പഴങ്ങൾ ഗണപതിക്ക് നൽകാനും ചിലപ്പോൾ കാർത്തികേയന് നൽകാനും പറയും. കുറേ നേരം ഇങ്ങനെ പോയെങ്കിലും ഒരു തീരുമാനവും എടുക്കാനായില്ല. അപ്പോഴേക്കും ഗണപതിയുടെയും കാർത്തികേയന്റെയും കണ്ണുകൾ ആ പഴത്തിൽ പതിഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും പഴത്തിനായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ മഹാദേവൻ ബ്രഹ്മദേവനോട് ചോദിച്ചു, അല്ലയോ ബ്രഹ്മദേവ, ഇന്ന് നാരദമുനി എനിക്കൊരു പഴം തന്നു. ഈ രണ്ട് കുട്ടികളും അത് ചോദിക്കുന്നു. ആരും പകുതിയെടുക്കാൻ തയ്യാറുമല്ല. ഇപ്പോൾ ഈ ഫലം എങ്ങനെ നൽകണമെന്നാണ് അങ്ങ് പറയുന്നത്? ഇതു കേട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഇത് പകുതിയായി തുല്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് മൂത്ത പുത്രനായ കാർത്തികേയന് തന്നെ ഈ ഫലം നൽകിയാലും. അങ്ങനെ കാർത്തികേയന് പഴം കൊടുത്തു. കുറച്ച് സമയത്തിന് ശേഷം എല്ലാ ദേവന്മാരും അവരവരുടെ ലോകത്തേക്ക് മടങ്ങി. എന്നാൽ തൻ്റെ അഭ്യർത്ഥന പ്രകാരം ഫലം ലഭിക്കാത്തതിനാൽ ഗണേശ ഭഗവാൻ ഇപ്പോൾ ബ്രഹ്മദേവനോട് ദേഷ്യപ്പെട്ടു. ബ്രഹ്മദേവൻ തൻ്റെ ലോകത്തെത്തിയ ഉടനെ ഗണേശന്റെ ഭയാനകമായ ഒരു രൂപം കാണിക്കാൻ തുടങ്ങി. ഗണേശ ഭഗവാന്റെ അത്തരൊരു രൂപം കൊണ്ട് ബ്രഹ്മാവ് തന്നെ വിറയ്ക്കാൻ തുടങ്ങി. ചന്ദ്രദേവൻ ദൂരെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ബ്രഹ്മദേവൻ ഇങ്ങനെ ഭയന്ന് വിറയ്ക്കുന്നത് കണ്ട് ഇന്ദ്രദേവൻ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. അയാൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. ചന്ദ്രദേവൻ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഗണേശ ഭഗവാന്റെ ദേഷ്യം കൂടി. ഗണേശ ഭഗവാൻ പറഞ്ഞു, ഏ ചന്ദ്രദേവ, എന്നെ കളിയാക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകൾ അങ്ങേക്ക് അനുഭവിക്കേണ്ടി വരും. ഇന്ന് കഴിഞ്ഞാൽ നിന്റെ വലിപ്പം ആരും കാണാത്ത വിധം ചെറുതാകുമെന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു. ഗണേശ ഭഗവാൻ ഇത് പറഞ്ഞ ഉടനെ തന്നെ ചന്ദ്രദേവൻ ചെറുതായി തുടങ്ങി. ആർക്കും കാണാൻ പോലും കഴിഞ്ഞില്ല. ഇപ്പോൾ ചന്ദ്രദേവന് തൻ്റെ പ്രവൃത്തിയിൽ വളരെ പശ്ചാത്തപം തോന്നി. തൻ്റെ രൂപം തിരികെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. തൻ്റെ മനസ്സിൽ ഒന്നും വരാതെ വന്നപ്പോൾ ദേവലോകത്തിൽ ഇന്ദ്രദേവനെ കാണാൻ പോയി. എന്നാൽ അവയുടെ വലുപ്പം വളരെ കുറവായതിനാൽ ആർക്കും കാണാൻ കഴിഞ്ഞില്ല. അദൃശ്യനായ ചന്ദ്രൻ സ്വരത്തിൽ പറഞ്ഞു, ഹേ ഇന്ദ്രദേവ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. മഹാദേവപുത്രനായ ഗണപതിയെ നാം കളിയാക്കി. അത് കാരണം ഇപ്പോൾ ആരും എന്നെ കാണാത്ത വിധം എൻ്റെ വലിപ്പം കുറച്ചു. ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കൂ ഇന്ദ്രദേവ. ഇന്ദ്രദേവൻ പറഞ്ഞു, നിങ്ങളെ ശപിച്ചവൻ ചന്ദ്രദേവനായ ഗണപതിയാണ്. അതും കൊണ്ട് മഹാഗണപതിയെ പ്രാർത്ഥിച്ചിട്ടല്ലാതെ അങ്ങേക്ക് ഈ ശാപത്തിൽ നിന്നും മാറാൻ കഴിയില്ല. ചന്ദ്രദേവൻ ബാലഗണേശനെ ധ്യാനിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള ദേവന്മാരും ചന്ദ്രനോട് ക്ഷമിക്കാൻ ഗണപതിയോട് പ്രാർത്ഥിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗണേശ ഭഗവാൻ എല്ലാവരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗണേശ ഭഗവാനെ കണ്ടപ്പോൾ ചന്ദ്രദേവൻ പ്രാർത്ഥിച്ചു, ഹേ ഗണേശ, ഞാൻ അങ്ങയുടെ ഹൃദയം വേദനിപ്പിച്ചു. അതിനായി ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. എന്നോട് ക്ഷമിക്കണേ ദേവ, എന്നോട് കരുണ കാണിച്ചാലും. ബാലഗണേശൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു ചന്ദ്രദേവ. പക്ഷേ എന്താണ് ഗണേശ? ഇന്ദ്രദേവൻ പരിഭ്രാന്തത്തോടെ ചോദിച്ചു. ഗണേശ, ഞാൻ ഇതിനകം വളരെ കഠിനമായ ശിക്ഷയാണ് അനുഭവിച്ചത്. ഇനി ഒരു കുഴപ്പവും നമ്മിൽ നിന്നും ഉണ്ടാകില്ല. ചന്ദ്രന്റെ അഭ്യർത്ഥന കേട്ട് ഗണേശ ഭഗവാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് എന്റെ ക്ഷാപം തിരിച്ചെടുക്കാൻ കഴിയില്ല ചന്ദ്രദേവ. പക്ഷേ എനിക്കത് മാറ്റാൻ കഴിയും. ഞാൻ നിങ്ങളുടെ പഴയ രൂപം തിരികെ നൽകുന്നു. എന്നാൽ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ആരുടെയെങ്കിലും കണ്ണ് അങ്ങയുടെ മേൽ പതിച്ചാൽ അവർ തീർച്ചയായും കുഴപ്പത്തിലാകും. ഗണേശ ഭഗവാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ ചന്ദ്രദേവൻ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രദേവനെ കാണരുത് എന്ന് എല്ലാവരും പറയുന്നത്.